പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഹിരോഷിമയിൽ G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ രാഷ്ട്രനേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സമൂഹത്തിന്റെ മുന്നേറ്റത്തിനായി യുവതലമുറ തങ്ങളുടെ അറിവുകൾ വിനിയോഗിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാനത്ത് കായിക മേഖലയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 1500 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കി വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF സർക്കാരിന്റെ 2nd വാർഷികാഘോഷങ്ങളുടെ സമാപന ചടങ്ങ് തലസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തുടനീളം പ്രതിഷേധവുമായി UDFും BJPയും. കോട്ടയം കണമലയിൽ ആക്രമണം നടത്തിയ കാട്ടുപോത്തിനെ മയക്കുവെടിവയ്ക്കാൻ വനംവകുപ്പിന്റെ ഉത്തരവ്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 224 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. മെച്ചപ്പെട്ട ലോകത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുകയും ആരോഗ്യ സംരക്ഷണം, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജപ്പാനിലെ ഹിരോഷിമയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ വിവിധ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷണം, ആരോഗ്യം, വികസനം എന്നിവയുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ കൈക്കൊള്ളേണ്ട നടപടികളെക്കുറിച്ച് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ അദ്ദേഹത്തെ വേദിയിൽ സ്വീകരിച്ചു. ഉച്ചകോടിയുടെ ഭാഗമായി വിവിധ രാഷ്ട്രനേതാക്കളുമായും സംഘടനാ തലവന്മാരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ കേരളത്തിലെത്തും. നാളെ വൈകിട്ട് തിരുവനന്തപുരത്തെത്തുന്ന ഉപരാഷ്ട്രപതി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തും. തിങ്കളാഴ്ച നിയമസഭാ മന്ദിരത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. നിയമസഭാ മന്ദിര പരിസരത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും അന്താരാഷ്ട്ര പുസ്തകോത്സവ സുവനീറിന്റെ പ്രകാശനവും ഉപരാഷ്ട്രപതി നിർവഹിക്കും. തുടർന്ന് കണ്ണൂരിലെത്തുന്ന ഉപരാഷ്ട്രപതി ചമ്പാടുള്ള തന്റെ അധ്യാപിക രത്ന നായരുടെ വീട് സന്ദർശിക്കും. ഏഴിമല നാവിക അക്കാദമിയിലും ശ്രീ ധൻകർ സന്ദർശനം നടത്തും. സമൂഹത്തിന്റെ മുന്നേറ്റത്തിനായി ക്രിയാത്മകമായ സേവനം അഭ്യസ്തവിദ്യരായ യുവാക്കൾ ഏറ്റെടുക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പൂക്കോട് വെറ്ററിനറി കോളേജിൽ കേരള വെറ്ററിനറി സർവകലാശാലയുടെ 4th ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർവകലാശാല ബിരുദങ്ങൾ ജീവിതത്തിൽ മുതൽക്കൂട്ടാണെങ്കിലും നേടിയ അറിവുകൾ സമൂഹത്തിനുവേണ്ടി പരമാവധി വിനിയോഗിക്കുമ്പോഴാണ് അവയെല്ലാം ലക്ഷ്യത്തിലെത്തുന്നത്. മികവാർന്ന പാഠ്യ പദ്ധതിയിലൂടെയും ആസൂത്രണത്തിലൂടെയും കേരള വെറ്ററിനറി സർവകലാശാല മുന്നേറുകയാണ്. 5 ലക്ഷത്തോളം കുടുംബങ്ങൾ കന്നുകാലികളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ മൃഗസംരക്ഷണ മേഖലയുടെ പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കായിക മേഖലയുടെ അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനത്ത് 1500 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കി വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ ഏർപ്പെടുത്തിയ GV രാജ അവാർഡുകൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് തോറും കളിക്കളം, കുട്ടികൾക്കും യുവതീ യുവാക്കൾക്കും കളിക്കാനുള്ള സൌകര്യം, കമ്മ്യൂണിറ്റി സ്പോർട്സ് എന്ന ആശയം, കൂടുതൽ മത്സരങ്ങൾ സംഘടിപ്പിക്കാനുള്ള സംവിധാനം, ശാരീരിക ക്ഷമതയിൽ എല്ലാവിധ ജനങ്ങളെയും പങ്കാളികളാക്കുന്ന കായിക ക്ഷമതാ മിഷൻ പദ്ധതി, തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിൽ സ്പോർട്സ് കൌൺസിലുകളുടെ രൂപീകരണം എന്നിവയെല്ലാം കായിക മേഖലയുടെ വികസനത്തിനായുള്ള പദ്ധതികളാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. LDF സർക്കാരിന്റെ 2nd വാർഷികാഘോഷങ്ങളുടെ സമാപനം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എത്രമാത്രം പ്രാവർത്തികമാക്കിയെന്ന് വ്യക്തമാക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. LDF സർക്കാരിനെ എതിർക്കുന്നതിൽ UDFനും BJPക്കും ഒരേ മനസ്സാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ നടപ്പാക്കാൻ പുറപ്പെട്ട എല്ലാ പരിപാടികളെയും തുരങ്കം വയ്ക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. April 1 എറണാകുളത്ത് ആരംഭിച്ച വാർഷിക ആഘോഷ പരിപാടികൾക്കാണ് ഇന്ന് സമാപനമായത്. സംസ്ഥാന സർക്കാരിന്റെ 2nd വാർഷിക ആഘോഷത്തിന്റെ സമാപന ദിവസം സെക്രട്ടേറിയറ്റ് വളഞ്ഞ് UDF പ്രതിഷേധിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുക, അന്യായമായ നികുതി വർദ്ധനവ് പിൻവലിക്കുക, കാർഷികോൽപ്പന്നങ്ങളുടെ താങ്ങുവില പ്രഖ്യാപിക്കുക, KSRTCയിലെ ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശിക നൽകുക, AI ക്യാമറ ഇടപാടിലെ അഴിമതിയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, K-ഫോൺ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് UDF പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് വളഞ്ഞത്. അരാജകത്വവും ദുർഭരണവും സ്വജനപക്ഷപാതവും മാത്രമാണ് പിണറായി സർക്കാരിന്റെ മുഖമുദ്രയെന്ന് ബിജെപി വൈസ് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. എൽഡിഎഫ് സർക്കാരിന്റെ രണ്ടാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് ബിജെപി സംഘടിപ്പിച്ച രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹികമായും സാമ്പത്തികമായും ഇത്രമാത്രം പ്രതിസന്ധിയിലേക്ക് പോയ ഒരു സർക്കാർ ഇതിനു മുമ്പ് സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. രാപ്പകൽ സമരവേദി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഇന്നും സന്ദർശിച്ചു. സമ്പൂർണ്ണ ഭരണത്തകർച്ചയാണ് സംസ്ഥാനം നേരിടുന്നതെന്നും സർക്കാരിന് ആഘോഷിക്കാൻ എന്താണ് ഉള്ളതെന്നും വ്യക്തമാക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ നയങ്ങൾക്കെതിരെ ബിജെപി കൊച്ചിയിൽ സംഘടിപ്പിച്ച കണയന്നൂർ താലൂക്ക് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിനെതിരെ ബിജെപി കൊല്ലം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ലിങ്ക് റോഡിൽ നിന്നാരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. കളക്ടറേറ്റ് ഗേറ്റിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ
വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
തിരുവനന്തപുരത്തെ ആകാശവാണിയുടെ പ്രാദേശിക വാർത്താ വിഭാഗം ഇടുക്കി ജില്ലയിലേക്കുള്ള പാർട്ട് ടൈം കറസ്പോണ്ടന്റിന് അപേക്ഷകൾ ക്ഷണിച്ചു. ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് താമസിക്കുന്നവർക്കും ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവർക്കും അപേക്ഷിക്കാൻ അർഹതയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in അല്ലെങ്കിൽ prasarbharati.gov.in/pbvacancy/ സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 30. പൂനെയിലെ ഫിലിം ആന്റ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചലച്ചിത്ര വിഭാഗം ഡീനിന്റെ ചുമതല വഹിക്കുന്ന ജിജോയ് PR KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആന്റ് ആർട്സിന്റെ ഡയറക്ടറായി നിയമിച്ചു. ചലച്ചിത്ര നാടക പ്രവർത്തകനും നടനും ആയ ജിജോയ് പൂനെ ഫിലിം ആന്റ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. കോട്ടയം കണമലയിൽ ആക്രമണം നടത്തിയ കാട്ടുപോത്തിനെ മയക്കുവെടിവയ്ക്കാൻ ഉത്തരവിറക്കി. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇത് സംബന്ധിച്ച് കോട്ടയം DFO നിർദ്ദേശം നൽകി. കാട്ടുപോത്തിനെ വെടിവെച്ചുകൊല്ലാൻ ആകില്ലെന്നാണ് വനം വകുപ്പിന്റെ നിലപാട്. പകരം ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ മയക്കുവെടിവെച്ച് പിടികൂടാനാണ് വനം വകുപ്പിന്റെ നീക്കം. അതേസമയം വനം വകുപ്പ് നിലപാടിനെതിരെ വീണ്ടും പ്രതിഷേധം തുടങ്ങാനുള്ള ആലോചനയിലാണ് നാട്ടുകാർ. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ട സംഭവം ദൌർഭാഗ്യകരമെന്ന് വനംമന്ത്രി AK ശശീന്ദ്രൻ. അപ്രതീക്ഷിതമായുണ്ടായ ഈ സംഭവത്തിൽ വനം വകുപ്പ് സമയോചിതമായി ഇടപെട്ടു. ഇക്കാര്യത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 2 പ്രത്യേക RRT സംഘം നിരീക്ഷണം ശക്തമാക്കി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശമായതായും മന്ത്രി വ്യക്തമാക്കി. മെഡിക്കൽ കോളേജുകളിൽ 5 ദിവസത്തിനകം സുരക്ഷാ ഓഡിറ്റ് പൂർത്തിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ഓരോ മെഡിക്കൽ കോളേജിലും ഗ്യാപ്പ് അനാലിസിസ് നടത്തണം. 15 ദിവസത്തിനകം സുരക്ഷാ അലാറം സംവിധാനം സ്ഥാപിക്കണം. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജുകളുടെ സുരക്ഷാ സംവിധാനം വർദ്ധിപ്പിക്കാൻ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം നാളെ അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടൽ ആക്രമണത്തിനും സാധ്യതയുള്ളതായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി. ദുരന്ത നിവാരണ രംഗത്ത് രക്ഷാപ്രവർത്തനം നടത്താൻ പരിശീലനം സിദ്ധിച്ച ആപ്തമിത്ര വളണ്ടിയർമാർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ സർക്കാർ ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഗ്നിരക്ഷാസേനയുടെ പരിശീലനം പൂർത്തിയാക്കിയ 4,300 ആപ്തമിത്ര വളണ്ടിയർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വളണ്ടിയർമാർക്ക് ഉപകരണങ്ങൾ ലഭ്യമാക്കാനായി 3.75 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 224 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 223 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 14 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 110 റൺസ് എന്ന നിലയിലാണ്. രാത്രി 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. ഹിരോഷിമയിൽ G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ രാഷ്ട്ര നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സമൂഹത്തിന്റെ മുന്നേറ്റത്തിനായി യുവതലമുറ തങ്ങളുടെ അറിവുകൾ വിനിയോഗിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാനത്ത് കായിക മേഖലയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 1500 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കിവരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. എൽഡിഎഫ് സർക്കാരിന്റെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ സമാപന ചടങ്ങ് തലസ്ഥാനത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തുടനീളം പ്രതിഷേധവുമായി യുഡിഎഫും ബിജെപിയും. കോട്ടയം കണമലയിൽ ആക്രമണം നടത്തിയ കാട്ടുപോത്തിനെ മയക്കുവെടിവയ്ക്കാൻ വനം വകുപ്പിന്റെ ഉത്തരവ്. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 224 റൺസ് വിജയലക്ഷ്യം.